ഇസ്രയേൽ ഫെലിസ്റ്റർ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. ഏബൻ എസറിനരികെ പാളയമിറങ്ങി. ഫെലിസ്റ്റർ ആഫ്രയ്ക്കിലും പാളയമിറങ്ങി. ഫെലിസ്റ്റർ ഇസ്രയേലിന്റെ നേരെ ഇസ്രയേൽ ഫെലിസ്റ്റിനോട് തോറ്റുപോയി. സൈന്യത്തിൽ ഏകദേശം 4000 പേരെ അവർ പോർക്കളത്തിൽ വെച്ച് സംഹരിച്ചു. പടജനം പാളയത്തിൽ വന്നാറേ, ഇസ്രയേൽ മൂപ്പന്മാർ, ഇന്ന് യഹോവ നമ്മെ ഫെലിസ്റ്റിനോട് തോൽക്കുമാറാക്കരുത്. നാം ശിലോവിൽ നിന്ന് യഹോവയുടെ നിയമപ്പെട്ടതും നമ്മുടെ അടുക്കൽ വരുത്തുക. അത് നമ്മുടെ ഇടയിൽ വന്നാൽ നമ്മെ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ജനം ശീലോവിലേക്ക് ആളയച്ചു. അവർ കെരുവുകളുടെ മധ്യയെ അധിവസിക്കുന്നതിനായ സൈന്യങ്ങളുടെ യഹോവയുടെ നിയമപ്പെട്ടകം അവിടെ നിന്നും കൊണ്ടുവന്നു. ഏലിയുടെ രണ്ടു പുത്രന്മാരായ ഹൊഫ്നിയും ഫിനഹാസും ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തോടു കൂടെ ഉണ്ടായിരുന്നു. യഹോവയുടെ നിയമപ്പെട്ടകം പാളയത്തിൽ എത്തിയപ്പോൾ ഭൂമി കുലുങ്ങുമണ്ണം ഇസ്രയേലെല്ലാം ഉച്ചത്തിൽ ആർപ്പിട്ടു. ഫെലിസ്റ്റർ ആർപ്പിന്റെ ഒച്ച കേട്ടിട്ട് എബ്രായരുടെ പാളയത്തിൽ ഈ വലിയ ആർപ്പിന്റെ കാരണം എന്തെന്ന് അന്വേഷിച്ചു. യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഗ്രഹിച്ചു. ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഫെലിസ്റ്റർ പറഞ്ഞു ഭയപ്പെട്ടു. നമുക്ക് അയ്യോ കഷ്ടം, ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല, നമുക്ക് അയ്യോ കഷ്ടം. ശക്തിയുള്ള ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മെ ആർ രക്ഷിക്കും? മിസ്രീമരിയ മരുഭൂമിയിൽ സകലയുടെ ബാധകളാലും ബാധിച്ച ദൈവം ഇത് തന്നെ. ഫെലിസ്റ്റരെ, ധൈര്യം കൊണ്ട് പുരുഷത്വം കാണിപ്പീൻ. എബ്രായർ നിങ്ങൾക്ക് ദാസന്മാരായിരുന്നതുപോലെ നിങ്ങൾ അവർക്ക് ആകരുത്. പുരുഷത്വം കാണിച്ച് പൊരുതുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഫെലിസ്റ്റർ പട തുടങ്ങിയപ്പോൾ ഇസ്രയേൽ തോറ്റു. ഓരോരുത്തരും താന്താന്റെ വീട്ടിലേക്ക് ഓടി. ഇസ്രയേലിൽ 30,000 കാലാൽ വീണുപോകത്തക്കോണം ഒരു മഹാസംഹാരം ഉണ്ടായി. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു. ഏലിയുടെ രണ്ടു പുത്രന്മാരായ ഹൊഫ്നിയും ഫിനഹാസും പട്ടുപോയി. പോർക്കളത്തിൽ നിന്നൊരു ബെന്യാമീനൻ വസ്ത്രം കീറിയും തലയിൽ പൂഴിവാരിയിട്ടും കൊണ്ട് ഓടി വന്ന തന്നെ ശീലോവിൽ വന്നു. അവൻ അന്ന് തന്നെ ശീലോവിൽ വന്നു. അവൻ വരുമ്പോൾ ഏലി നോക്കിക്കൊണ്ട് വഴിയരികെ തന്റെ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ പെട്ടകത്തെ കുറിച്ച് അവന്റെ ഹൃദയം വ്യാകുലപ്പെട്ടിരുന്നു. ആ മനുഷ്യൻ പട്ടണത്തിലെത്തി വസ്തുത പറഞ്ഞപ്പോൾ പട്ടണത്തിലെല്ലാം നിലവിളിയായി. ഏലി നിലവിളി കേട്ടപ്പോൾ ഈ ആരോ എന്തെന്ന് ചോദിച്ചു. ആ മനുഷ്യൻ ബന്ധപ്പെട്ട് വന്ന ഏലിയോടും അറിയിച്ചു. ഏലിയോ 99 വയസ്സുള്ളവനും കാണുവാൻ വഹിയാതവണ്ണം കണ്ണു മങ്ങിയവനും ആയിരുന്നു. ആ മനുഷ്യൻ ഏലിയോട് ഞാൻ പോർക്കളത്തിൽ നിന്ന് വന്നവനാകുന്നു, ഇന്ന് തന്നെ ഞാൻ പോർക്കളത്തിൽ ഓടിപ്പോകുന്നു എന്ന് പറഞ്ഞു. വർത്തമാനം എന്താകുന്നു മകനെ എന്ന് അവൻ ചോദിച്ചു. അതിന് ആ ദൂതൻ, ഇസ്രയേൽ ഫെലിസ്റ്റരുടെ മുമ്പിൽ തോറ്റുപോയി, ജനത്തിൽ ഒരു മഹാസംഹാരം ഉണ്ടായി. നിന്റെ രണ്ട് പുത്രന്മാരായ ഹൊഫ്നിയും ഫിനഹാസും പട്ടുപോയി. ദൈവത്തിന്റെ പെട്ടകവും പിടിപെട്ടുപോയി എന്ന് പറഞ്ഞു. അവൻ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ വസ്തുത അറിഞ്ഞു പറഞ്ഞപ്പോൾ ഏലി പടിവാതിക്കൽ ആസനത്തിൽ നിന്ന് പിറകോട്ട് വീണ് കരുത്തൊടിച്ചു മരിച്ചു. അവൻ വൃദ്ധനും സ്ഥൂലിച്ചവനുമായിരുന്നു. അവൻ 40 സമ്മത്സരം ഇസ്രയേലിന് ന്യായപാലനം ചെയ്തു. എന്നാൽ അവന്റെ മരുമകൾ ഫിനഹാസിന്റെ ഭാര്യ പ്രസവമടുത്ത ഗർഭിണിയായിരുന്നു. ദൈവത്തിന്റെ പെട്ടകം ഏലി ചെയ്തു. എന്നാൽ അവന്റെ മരുമകൾ ഫിനഹാസിന്റെ ഭാര്യ പ്രസവമടുത്ത ഗർഭിണിയായിരുന്നു. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോളോളം അമ്മായിയപ്പനും ഭർത്താവും മരിച്ചതും കേട്ടപ്പോൾ അവൾക്ക് പ്രസവ വേദന തുടങ്ങി. അവൾ നിലത്ത് വീണ് പ്രസവിച്ചു. അവൾ മരിപ്പാറായപ്പോൾ അരികെ നിന്ന സ്ത്രീകൾ അവളോട് ഭയപ്പെടേണ്ട, നീ ഒരു മകനെ പ്രസവിച്ചല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അവൾ ഉത്തരം പറഞ്ഞില്ല, ശ്രദ്ധിച്ചതുമില്ല. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോകൊണ്ടും അമ്മായിയപ്പനെയും ഭർത്താവിനെയും ഓർത്തിട്ടും മഹത്വം ഇസ്രയേലിന് പോയിപ്പോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിനെ ഈഖോ ബോധ് എന്ന് പേരിട്ടു. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോകൊണ്ട് മഹത്വം ഇസ്രയേലിന് പോയിപ്പോയി എന്ന് അവൾ പറഞ്ഞു. ഫെലിസ്തീയർ ദൈവത്തിന്റെ പെട്ടകമെടുത്ത് അതിനെ ഏബനേസറിൽ നിന്ന് അസ്തോവിലേക്ക് കൊണ്ടുപോയി. ഫെലിസ്തീയർ ദൈവത്തിന്റെ പെട്ടകമെടുത്ത് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുചെന്നു. ദാഗോന്റെ അരികെ വെച്ചു. പിറ്റേന്നാൾ രാവിലെ അസ്തോദിന് എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ കവിൺവീണ് കിടക്കുന്നത് കണ്ടു. അവർ ദാഗോനെ എടുത്ത് വീണ്ടും അവന്റെ സ്ഥാനത്ത് നിർത്തി. പിറ്റേന്നാൾ രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ കവിൺവീണ് കിടക്കുന്നത് കണ്ടു. ദാഗോന്റെ തലയും അവന്റെ കൈപ്പത്തികളും ഉമ്മരിപ്പടനയിൽ മുറിഞ്ഞു കിടന്നു. ദാഗോന്റെ ഉടൽ മാത്രം ശേഷിച്ചിരുന്നു. അതുകൊണ്ട് ദാഗോന്റെ പുരോഹിതന്മാരും ദാഗോന്റെ ക്ഷേത്രത്തിൽ കിടക്കുന്നവരും അസ്തോദിൽ ദാഗോന്റെ ഉമ്മരപ്പടിമേൽ ഇന്നും ചവിട്ടുമാറില്ല. എന്നാൽ യഹോവയുടെ കൈ അസ്തോദിന്റെ മേൽ ഭാരമായിരുന്നു. അവൻ അവരെ ശൂന്യമാക്കി. അസ്തോദിലും അവന്റെ അതിലുകളിലും ഉള്ളവരെ മൂലരോഗത്താൽ ബാധിച്ചു. അങ്ങനെ പോവിച്ചത് അസ്തോദിൽ കണ്ടിട്ട് ഇസ്രയേലിന്റെ ദൈവത്തിന്റെ പെട്ടകം നമ്മുടെ അടുക്കിൽ ഇരിക്കരുത്, അവന്റെ കൈ നമ്മുടെ മേലും നമ്മുടെ ദേവനായ ദാഗോന്റെ മേലും കഠിനമായിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവർ ആവേശ ഫെലിസ്റ്റരുടെ സകല പ്രഭുക്കന്മാരെയും അടിച്ചുകൂട്ടി ഇസ്രായേലിയരുടെ ദൈവത്തിന്റെ പെട്ടകം സംബന്ധിച്ച് നാം എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അതിന് അവർ ഇസ്രായേലിയരുടെ ദൈവത്തിന്റെ പെട്ടകം ഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇസ്രായേലിയരുടെ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുപോയി. അവർ അത് കൊണ്ടുവന്ന ശേഷം ഏറ്റവും വലിയൊരു പരിഭ്രമം ഉണ്ടാകത്തക്കവണ്ണം യഹോവയുടെ കൈ ആ പട്ടണത്തിനും വിരോധമായി തീർന്നു. അവൻ പട്ടണക്കാരെ ആബാലവൃദ്ധം ബാധിച്ചു. അവർക്ക് മൂലരോഗം തുടങ്ങി. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ പെട്ടകം എക്രോനിലേക്ക് കൊടുത്തയച്ചു. ദൈവത്തിന്റെ പെട്ടകം എക്രോനിൽ എത്തിയപ്പോൾ എക്രോനിന്റെ നമ്മയും നമുക്കുള്ളവരെയും കൊല്ലുവാൻ അവർ ഇസ്രായേലിയുടെ ദൈവത്തിന്റെ പെട്ടകം നമ്മുടെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചു. അവർ ആളയച്ചു ഫിലിസ്ത്രയുടെ സകല പ്രഭുക്കന്മാരെയും കൂട്ടിവരുത്തി. ഇസ്രായേലിയുടെ ദൈവത്തിന്റെ പെട്ടകം നമ്മയും നമ്മുടെ ജനത്തെയും കൊല്ലാതിരിക്കേണ്ടതിന് അതിനെ വിട്ടയച്ച് കളയണം. അത് വീണ്ടും അതിന്റെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു. ആ പട്ടണത്തിലെങ്ങും മരണകരമായ പരിഭ്രമം ഉണ്ടായി. ദൈവത്തിന്റെ കൈ അവിടെയും അധികാരമായിരുന്നു. മരിക്കാതിരുന്നവർ മൂലരോഗത്താൽ ബാധിതരായി. പട്ടണത്തിലെ നിലവിളി ആകാശത്തിൽ കയറി. യാക്കൂബിന്റെ ലേഖനം 4-ാം അധ്യായം. നിങ്ങളിൽ ചന്തയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന പോകേച്ചകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കളയുകയും ചന്തയിടുകയും ചെയ്തിട്ടും യാചിക്കായ കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെയ്തിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. വ്യഭിചാരികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇരിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. അല്ലെങ്കിൽ ഈ തിരുവേഴ്സ് വെറുതെ സംസാരിക്കുന്നുവെന്ന് തോന്നുന്നുവോ? അവൻ നമ്മിൽ അസുഖമാറാക്കി ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുന്നുവോ? എന്നാൽ ഇവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിങ്ങളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുകയും വിശാലിനോട് എതിർത്ത് നിൽക്കുകയും എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുകയും എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളുടെ കൈകളെ വെടിപ്പാക്കുകയും ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിക്കുകയും സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിയും നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴ്വീ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. തന്റെ സഹോദരനെ ദുഷിക്കുകയും വിരിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിരിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിരിക്കുന്നു എങ്കിൽ നീ ന്യായപ്രമാണത്തിന് അനുഷ്ഠിക്കുന്നവനല്ല, വിരിക്കുന്നവൻ അത്രേ. ന്യായപ്രമാണകർത്താവ് ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ. രക്ഷിപ്പാനും നശിപ്പിക്കാനും ശക്തനായിരുന്നും തന്നെ. കൂട്ടുകാരനെ വിരിപ്പാൻ നീ ആര്? ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പീം. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ അങ്ങനെയുള്ളത് അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറിഞ്ഞുപോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നിന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്? നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷം ചെയ്യും ആകുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. ബാറക്കുമോ. സങ്കീർത്തനം 4-ാം അധ്യായം. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം നൽകണമേ. ഞാൻ ഞെരുക്കങ്ങളിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് ചാലത വരുത്തി. എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. പുരുഷന്മാരെ നിങ്ങൾ എത്രത്തോളം പാനത്തെ നിന്നയാക്കി മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. യഹോവാഭക്തനെ എനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവീൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നടുങ്ങുകയും പാപം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കുകയും നീതിയാളങ്ങളെ അർപ്പിപ്പിയും യഹോവയിൽ ആശ്രയം വെപ്പിയും. നമുക്ക് ആറ് നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവയെ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ധാന്യം വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവയെ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. യഹോവയെ സ്തുതിക്ക് യോഗ്യമാകുന്നു.
നമുക്ക് പ്രാർത്ഥിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആദരവേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായർത്താവിന്റെ തിരുനാമത്തിൽ കൊന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, വളരെ അനുഗ്രഹീതമായ ഈ പ്രഭാതം ബുധനാഴ്ച ദിവനം വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാനും ദൈവശബ്ദം കേൾപ്പാനും ദൈവം ആയുസ്സും അവസരവും ഒരിക്കൽ കൂടി തന്ന കൃപയോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ പ്രഭാതം ധന്യമായി തീരാൻ ദൈവം നമ്മളെ ഇടയാക്കി. വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നാം ആയിരിക്കാൻ ദൈവം തന്ന വലിയ കൃപയോർത്ത് നമുക്ക് മഹത്വപ്പെടുത്തുകയും മുമ്പാകെ അർപ്പിക്കുന്ന ആരാധനകളും സ്തോത്രഗീതങ്ങളും അപേക്ഷകളും ഉന്നതങ്ങളിൽ സ്വീകാരയോഗ്യമാകുവാൻ അവിടുത്തെ കരുണ സമൃദ്ധിയായി നമ്മുടെ മേൽ ചൊരിയണമേ എന്ന് ആമുഖമായി അപേക്ഷിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിനിപ്പോൾ നേതൃത്വം നൽകുകയും ചെയ്യുന്ന പിതാക്കന്മാരെ വളരെ ധന്യമായി സ്മരിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ ആചാര്യ സുരേശ്വരെയും, പ്രത്യേക വന്ദ്യ മാമനച്ചൻ, പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസച്ചൻ, പ്രിയപ്പെട്ട ഐ എഫ് ഇ പ്രകാശച്ചൻ, പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട നമ്മുടെ തമ്പാൻ വർഗീസ് അച്ഛൻ, അച്ഛന് ഇന്നത്തെ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, മിക്ക എല്ലാഴ്ചയിലും ഉണ്ട്. പ്രത്യേകമായിട്ട് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സ്നേഹ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷയിൽ നാട്ടിൽ നിന്നും ജോയിൻ ചെയ്യുന്നത് എന്റെ പ്രിയ സുഹൃത്തായിരിക്കുന്ന വന്യ ജോൺ ചാപ്പു അച്ഛനാണ്. അച്ഛൻ നിരണം ഭദ്രാസനത്തിലെ വൈദിക ശ്രേഷ്ഠനാണ്. നിങ്ങൾ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും തമ്പുരാന്റെ കരങ്ങളിൽ താഴ്മയോടെ സമർപ്പിക്കുന്നു. നമ്മുടെ കൂട്ടായ്മ ധന്യമായി തീരുവാൻ ദൈവത്തിന്റെ കൃപ അനവരതിയായി ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴ് ബഹുമാനപ്പെട്ട രാജനങ്ങള് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ദൈവസന്നിധിയില് സമർപ്പിക്കും. സുവിശേഷ ഗീതങ്ങളിലെ 363-ാമത്തെ ഗീതം എനിക്കായി കരുതുന്ന ഈ ദൈവം എന്നുള്ള ഗീതം ദൈവമുമ്പാകെ സമർപ്പിക്കും. അതിനുശേഷം തിരുവചന ശുശ്രൂഷ മുന്നോട്ട് നയിക്കപ്പെടുന്നതായിരിക്കും.
കേൾക്കാവോ?
കേൾക്കാം, പാടിക്കോളൂ.
എനിക്കായി കരുതുന്നവൻ, എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീയിലല്ല എന്നെ ശുഭൻ കരങ്ങളില, വീഴുന്നതോ തീയിലല്ല എന്റെ ശുഭൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ ഓരമം ശോധനയും ആഴങ്ങൾ കടന്നിടുമ്പോൾ നടക്കുന്ന ദേശുവത്രേ ഞാനവൻ കരങ്ങളിലാ നടക്കുന്ന ദേശുവത്രേ ഞാനവൻ കരങ്ങളിലാ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ ദൈവമേനിക്കാനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ ദൈവമേനിക്കാനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിരും ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ
നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിസ്വരൂഹായുമായ സത്യദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ആദ്യം മുതൽ എന്ന ഏകം തന്നെ ആമീൻ ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ടറിഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും അയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ഞങ്ങളെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ഞങ്ങളെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ ഞങ്ങളെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സൃഷ്ടാവേ നിനക്ക് സ്തുതി പാപികളായ അടിയാരോട് തന്നെ ചെയ്യുന്ന മശിഹാ രാജാവേ നിനക്ക് സ്തുതി ഭാരിക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരയണമേ നിന്റെ തിരിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ ഇനിയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇന്ന് വന്നേക്കു നിനക്കുള്ളതാകും ആമീൻ കൃപ നിറഞ്ഞറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരവിലുമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള മുഹൂർത്തമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മണസമയത്തും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചുള്ളേണമേ ആമീൻ
പറയ്ക്കുമോർത്തുങ്കക്കാർക്കും എന്റെ കുട്ടികളും പരിഹാരം നൽകണമേ കളന്മാരെയും പീഡിപ്പിക്കുന്നവരെയും മനസ്സിനെ നിന്റെ സത്യത്തിലേക്ക് എന്നെ തിരിപ്പിക്കണമേ മുട്ടുകയും തുറക്കവും നേരളി ചെയ്തവനെ നിന്റെ വാതിലിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ സാധുക്കളുടെ നിലവിളിയെ മറക്കാത്തവനെ ഞങ്ങളുടെ പാപാവസ്ഥയിലെ നിലവിളിയെ അവിടെ നിന്ന് മറക്കരുത് തന്നെ ആശ്രയിക്കുന്ന എല്ലാവർക്കും സഹായം ചെയ്യുന്നവനെ, നിന്റെ വരത്തുപൊക്കയാൽ ഞങ്ങളെ സഹായിക്കണമേ. ദുഃഖിതന്മാരുടെ അപേക്ഷയെ നിന്ദിക്കാത്തവനെ, അരിഷ്ട ഞങ്ങളുടെ അപേക്ഷയെ നിന്ദിക്കരുത്. വ്യസനിക്കുന്നവരുടെ ഹൃദയത്തെ നിരാകരിക്കാത്തവനെ, നിന്റെ സന്നിധിയിൽ നിന്നും ഞങ്ങളെ നിരാകരിച്ച് തള്ളിക്കളയരുത്. തന്റെ സൃഷ്ടിയെ കൈവിടാതിരിക്കുന്നവനെ, നീ ഞങ്ങളെ കൈവിട്ട് കളയരുത്. മനോവേദനയിലിരിക്കുന്നവർക്ക് അടുത്തിരിക്കുന്നവനെ, ഞങ്ങളുടെ ആത്മാവിനെ നിന്റെ രക്ഷയിലേക്ക് അടുപ്പിക്കണമേ. നശിച്ചുപോയവരെ നിരാശപ്പെടുത്താത്തവനെ, എന്റെ ജീവനെ കുറിച്ച് നീ എനിക്ക് നിരാശ വരുത്തരുത്. എന്റെ ശത്രുക്കൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കാത്തവനെ, നിന്റെ അടുക്കിലേക്ക് എന്നെ അടുപ്പിക്കുവാൻ നിന്റെ തൊഴുത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ. അച്ചുങ്കക്കാരനെ പോലെ എന്നെ നീതീകരിക്കണമേ. അക്കള്ളനെ എന്ന പ്രകാരം എനിക്ക് പാപപരിഹാരം നൽകണമേ. ആ വേശ്യസ്ത്രീ എന്ന പോലെ കഴുകണമേ. നിന്റെ അറിവിൻ പ്രകാശത്താൽ എന്റെ അന്ധകാരാവസ്ഥയെ പ്രകാശിപ്പിക്കണമേ. അറിവോട് അറിവ് കൂടാതെയും ഞാൻ നിന്റെ ഒരു ഭാഗത്ത് എത്തി ചെയ്തു പോയിട്ടുള്ള സകല കുറ്റങ്ങൾക്കും പാപങ്ങൾക്കും മോചനം നൽകണമേ. എന്റെ കർത്താവെ, ഞാൻ മറ്റുള്ളവരോട് ക്ഷമിപ്പാനും നീ എന്റെ കുറ്റങ്ങൾ ക്ഷമിപ്പാനും എനിക്ക് കൃപ നൽകണമേ. അത് നീ കൈക്കൊണ്ടിട്ടുള്ള അനുതാപികളും നീ നീതീകരിച്ചിട്ടുള്ള പാപികളുമായ എല്ലാവരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ഓശോഭവകുല സുഭാനവോൽമീ ആമീൻ.
ജോൺ ജാക്കോച്ചൻ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? കേക്കാ പറയാമോ? ഹായ് ജോൺ ചാക്കോച്ചൻ. ഓക്കെ ഓക്കെ. ത്രിയേക ദൈവത്തിന്റെ വലുതൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ദൈവം നൽകിയ ഈ പ്രഭാതത്തെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ അപേക്ഷകളും യാചനകളും ഒക്കെ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, അനുഗ്രഹിതമായ പരിശുദ്ധ എൽദോ നോബൽ കൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നു. നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തിന്റെ ശ്രേഷ്ഠമായ ഓർമ്മയെ വീണ്ടും ആരാധനയിൽ കൂടി നമ്മൾ അനുസ്മരിക്കുന്നു. ബേത്ലഹേമിൽ ഇറങ്ങി അവതരിച്ച് അന്ധകാരപൂരിതമായിരുന്ന പ്രപഞ്ചത്തെ പ്രകാശിപ്പിച്ചതുപോലെ ആ സാന്നിധ്യം, ആ ഓർമ്മ അനുസ്മരിക്കുന്ന ഓരോ വ്യക്തികളിലും ആത്മനിറവായി അത് പകർന്ന് പന്തലിക്കുവാൻ, ലോകത്തിന് വെളിച്ചമായി നമ്മളിൽ കൂടി അത് രൂപാന്തരപ്പെടുവാൻ ഞങ്ങളെ അതിന് മുഖാന്തരമാക്കണമേ. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനകളും ഇതോടെ ഇതിൽ കൂടിയൊക്കെ ലഭ്യമാകുന്ന അറിവും ആരാധനയിലുള്ള നമ്മുടെ ആഴമായ സമർപ്പണങ്ങളും ഒക്കെ അതിന് വലിയൊരു സാധ്യതയായി പരിലസിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കാം. നമുക്കറിയാമല്ലോ, ലോകം മുഴുവൻ പ്രതിബന്ധങ്ങൾ അതിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ ആധ്യാത്മിക ജീവിതം ആ പ്രതിബന്ധങ്ങളിൽ തച്ചുടഞ്ഞു പോകാതെ, അതിനേക്കാൾ ഈ പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ കൂടുതൽ ദൈവസന്നിധിയിൽ നമ്മൾ അടുക്കുവാനും ദൈവമാവും ആത്തപ്പെടുവാനും ഒക്കെ നമ്മുടെ നോമ്പുകളും നമസ്കാരങ്ങളും ഒക്കെ അതിന് ഇടയായി തീരട്ടെ. 138 സങ്കീർത്തന 3 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമറളി, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമറളി, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നിരന്തരം പ്രതിബന്ധങ്ങൾ അനവധി നമ്മൾ ശ്രമിക്കുമ്പോഴും ഒരുപക്ഷെ നമ്മെ അതിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന ഉയരങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന ഒരു ബലമുണ്ട്. വിളിച്ചപേക്ഷിക്കുന്നവർക്ക് മാത്രം ഔദാര്യമായി ലഭിക്കുന്ന ഉയരങ്ങളിലെ ആ കൃപയാണ്. അത് ഓരോ നിമിഷവും കണ്ടെത്തുവാൻ നമ്മുടെ ഈ പ്രാർത്ഥനകൾ മുഖാന്തരമായി തീരട്ടെ. നമ്മൾ ഈ പ്രാർത്ഥനയിൽ കൂടി പല വൈദിക ശ്രേഷ്ഠരിൽ നിന്നും കേൾക്കുന്ന ശ്രേഷ്ഠമായ വചനം അതിന് സാധ്യതയായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദിനങ്ങളിൽ പ്രത്യേകമായി നമ്മൾ ഓർത്തിരിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഇന്നലെ പരിശുദ്ധ ബസീലിയോ ഔഗോൻ പ്രഥമൻ കാതോലിക്ക ബാവയുടെ 45 ഓർമ്മ. അദ്ദേഹം ദേവലോകം കാതോലിക്ക ടെർമിനലിലാണ് ഖബറടക്കിയിരിക്കുന്നത്. ഈ മലങ്കര സഭയ്ക്ക് ഒരു ശ്രേഷ്ഠമായ നേതൃത്വം നൽകിയ പിതാവാണ്, ഒരു സൗമ്യതയുടെ പ്രവാചകൻ എന്ന് അദ്ദേഹത്തെ പലപ്പോഴും അറിയുന്നത്. അദ്ദേഹത്തിന്റെ ചിരിയിലും സംസാരങ്ങളിലും വളരെ ശാന്തമായ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പിതാക്കന്മാരൊക്കെ നല്ല അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ സഭ പ്രതികൂലതയിൽ കൂടി കടന്നു പോകുമ്പോൾ മുങ്ങിത്താണു പോകാതെ കണ്ണുനീരോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് തന്റെ കണ്ണീര് രക്തത്തിൽ കഴുകി ഈ സഭയെ നയിച്ച ഒരു ശ്രേഷ്ഠ പിതാവാണ് ഔഗൻ ബാബ. ആ പിതാവിനെ വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. അതോടൊപ്പം ഈ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഈ ഭദ്രാസനത്തിന് ആത്മീകതയുടെ ഒരു വലിയ തലവറ തന്നെ സൃഷ്ടിച്ച ശ്രേഷ്ഠ പിതാവാണ് അഭിമന്യ മാത്യൂസ് ബാർ ബർണബാസ് തിരുമേനി. അദ്ദേഹത്തിന്റെ 8 ഓർമ്മയാണ് ഇന്ന്.
തീർച്ചയായിട്ടും നമ്മൾ ആ പിതാവിനെ സ്മരിക്കേണ്ടതുണ്ട്. ആ പിതാവിന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുന്നു. ഒരു താമസ ശ്രേഷ്ഠൻ എങ്ങനെയാവണമോ അതിന്റെ അർത്ഥതലത്തിൽ ജീവിതത്തിൽ കാണിച്ച് തന്ന, അമേരിക്കയിൽ ജീവിച്ചിട്ടും താഴ്മയുടെ ഏറ്റവും മഹത്വമുള്ള സ്ഥലം നമ്മളെ കാണിച്ചു തന്ന പിതാവാണ്. വളരെ ലളിതമായ ജീവിതം നയിച്ച ഒരു ശ്രേഷ്ഠ പിതാവ്. ആ പിതാവിന്റെ മധ്യസ്ഥമം കാവലായിരിക്കട്ടെ. അതോടൊപ്പം മർബഹനാൻ സഹദായുടെ ഓർമ്മയാണ് 10-ാം തീയതി. പരിശുദ്ധ പിതാക്കന്മാരുടെയൊക്കെ ഓർമ്മ നമുക്ക് കാവലായിരിക്കട്ടെ. അതോടൊപ്പം തന്നെ 13-ാം തീയതി ഞായറാഴ്ച തുമ്പുകൊണ്ടുദ്രാസനത്തിന് ദീർഘമായ നേതൃത്വം നൽകിയ അഭിയന്യ ദാനിയർമാർ ഫിലക്സ് പത്ര പോലത്തായുടെ ഓർമ്മ 30-ാമത്തെ ഓർമ്മയാണ്. അദ്ദേഹം കബറടിയിരിക്കുന്നത് തുമ്പോൾ മദ്രാസത്തിലെ ബേസൽ അരമനയിലാണ്. ഈ പിതാക്കന്മാരെയൊക്കെ നമ്മൾ സ്മരിക്കുന്നത് ഒരു നിമിഷം അവർ ചെയ്ത വലിയ ഓർമ്മകളെ ഒക്കെ നമ്മൾ അയവറക്കുമ്പോൾ അവരൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ പതിയും എന്നത് മാത്രമല്ല, തീർച്ചയായിട്ടും ആ ഓർമ്മ നമ്മൾ കൊണ്ടെത്തിക്കുമ്പോൾ അവരുടെ മധ്യസ്ഥത എപ്പോഴും ഉണ്ടാകും എന്നുള്ള ഒരു ചിന്തയ്ക്കൂടാണ് നമ്മൾ ഈ പിതാക്കന്മാരെയൊക്കെ സ്മരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പിതാക്കന്മാരുടെ സ്നേഹം നമ്മളിൽ എന്നും നിലനിൽക്കാൻ ഈ ഓർമ്മകളൊക്കെ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ വന്യ ജോൺ ചാക്കോ അച്ഛനാണ്. അച്ഛൻ എന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ്. ഞങ്ങൾ വൈദിക സെമിനാറിൽ ഒരേ കാലഘട്ടത്തിൽ പഠിച്ച അച്ഛനാണ്. എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അച്ഛനെ പറ്റി പറയാറുണ്ട്. കാരണം ഞങ്ങൾ പഠിക്കുമ്പോൾ വളരെ ശാന്തനായി വളരെ ശാന്തതയോടുകൂടി സംസാരിക്കുന്ന ഇടപഴകുന്ന ഒരു വൈദികനാണ്. 4 വർഷം വളരെ നല്ല ഓർമ്മകൾ എനിക്ക് അച്ഛനെ പറ്റിയുണ്ട്. അച്ഛന് മാർ ബസേലിയോസ് ഗ്രിഗോറിയോസ് ചർച്ച് തിരുമൂലപുരം, തിരുവല്ലയ്ക്കടുത്ത് തിരുമൂലപുരം മാർ ബസേലിയോസ് മാർ ഗ്രിഗോറിയോസ് ഇടവകയിലെ മെമ്പറാണ്. അതോടൊപ്പം തന്നെ നിരണഭദ്രാസനത്തിലെ കല്ലൂപ്പാറ സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ചർച്ചിലെ വികാരിയായിട്ട്, കല്ലൂപ്പാറ സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ചർച്ചില് വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. നമ്മുടെ ഭദ്രാസനത്തിന്റെ, നിരണ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തില് ഇക്കോളജിക്കൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഐക്യോളജി ഓർഗനൈസേഷന്റെ കമ്മീഷനായിട്ട് അച്ഛനാണ് അതിന്റെ ചുമതല വഹിക്കുന്നത്. അച്ഛന്റെ ശാന്തത, പ്രകൃതിയോടുള്ള സമർപ്പണമൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം അച്ഛനെ ആ ചുമതല ഏൽപ്പിച്ചത്. നിങ്ങളെല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹാദരോടുകൂടി എന്റെ ഉറ്റ സുഹൃത്തായിരിക്കുന്ന ജോൺ ചാക്കോ അച്ഛനെ, ഈ വാസ്തവത്തിൽ ഇന്ന് ഈ പ്രസംഗം നടക്കുന്നതിന്റെ 2-3 മണിക്കൂർ മുമ്പാണ് ഞാൻ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം നാട്ടിൽ നിന്ന് ഒരച്ഛനെ ലഭ്യമാകാതെ നമ്മുടെ ബെന്നിയച്ഛൻ അച്ഛൻ പ്രസംഗിക്കാൻ നേരിട്ടിരുന്നു. അച്ഛൻ പ്രസംഗിക്കാന്ന് എല്ലാം അച്ഛനോട് രാവിലെ തന്നെ പറഞ്ഞത്, സംബന്ധിച്ച സമയത്ത് തന്നെയാണ് ജോൺ ചാക്കോ അച്ഛനെ കിട്ടിയത്. പിന്നെ ബെന്നിയച്ഛൻ എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് പിന്നൊരു അവസരത്തേക്ക് മാറ്റി ജോൺ ചാക്കോ അച്ഛനെ ഈ ശുശ്രൂഷയ്ക്ക് പ്രത്യേകമായിട്ട് നിയോഗിച്ചതാണ്. അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഡാലസിൽ നിന്നും സ്വപ്ന മാത്യു സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും. നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ എന്നുള്ള ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട ജോൺ ചാക്കോ അച്ഛൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും. സ്വപ്ന.
നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എന്റെ ഹിതം േ എൻ പിതാവേ യഹോവേ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, ഇമ്പമുള്ള ജീവിതവും ഏറെ ധന മാനങ്ങളും തുമ്പാമക്കാഖ്യങ്ങളും ചോദിക്കുന്നിയാ, നിന്റെ ഹീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, നീരു നീര താമ്പഴിയോ നീന്ത നടയോ കുറുതു പാരം കരഞ്ഞോടുന്നതോ പാരീതിയിലും ഭാഗ്യങ്ങളോ, നിന്റെ ഹീതം പോലെ നിത്യം നടത്തിയിടണമേ. ഗ്രഹകാര ദീദികളോ അപ്പനെ പ്രകാശങ്ങളോ എന്തോ നീ കൽപ്പിച്ചിടുന്നോ എല്ലാമേ നീക്കാശീർവാദം നിന്ദേഹിതം പോലെയെന്നേ നിത്യം നാടത്തിടേണമേ ഇതു ഗുണ എന്നറിവാ ഇല്ല ജ്ഞാനം എന്നിൽ നാടാ നിൻ തിരുനാമം നിമിത്തം നീതി മാർഗത്തിൽ തിരിച്ചു നിന്റെ ഹീതം പോലെ എന്നെ നിത്യം നടത്തിടേണമേ.
തിരുവചന ധ്യാനത്തിനായി വന്നിയ ജോൺ ചാക്കോയച്ചനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ജോൺ ചാക്കോച്ച,
പ്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ട്.
മൈക്ക് ഇച്ചിരിയോട് അടുത്ത് വെച്ച് സംസാരിക്കാം. വെച്ചാ ഫോൺ ഇച്ചിരിയോട് അടുത്ത് വെച്ച് സംസാരിക്കാം. ഓക്കെ,
പ്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ. ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന അഫീമിയ സക്കറിയാസ്മാർ അപ്രയം മെത്രാപ്പൊലിത്ത തിരുമേനി, സൗത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിന്റെ ചുമതല വഹിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരുമേ, പ്രത്യേകിച്ച് എനിക്ക് സ്വാഗതം ആശംസിച്ച എന്റെ സഹപാഠി സ്നേഹിതനുമായ പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള സുബോറോ പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാം കടന്നുപോകുന്ന ഈ കാലഘട്ടത്തില്, പ്രത്യേകിച്ച് 25 നോമിന്റെ കാലഘട്ടത്തിലൂടെ നാം കടന്നു പോവുകയാണ്. അതിനാവശ്യമായ ഒരു ചിന്ത നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. പരിശുദ്ധനായ പൗലോസ് ലീഗ എഫേസർക്ക് എഴുതിയ ലേഖനം 5:18 18-20 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്കായിട്ട് തെരഞ്ഞെടുക്കുകയാണ്. എഫേസ ലേഖനം 5:18 18-20 വരെയുള്ള വാക്യങ്ങൾ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ നുറുനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുകയും. ആത്മനിറവിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് ഇത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഇത്. യേശു ആത്മാവിൽ നിറഞ്ഞ ഒരാളായിരുന്നു. യേശുവിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്, യേശുവോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുപോയി എന്ന് വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 4:1 രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എലിസബത്തിനെ കുറിച്ച് വായിക്കുന്ന എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വിളിച്ചു പറഞ്ഞു, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. അപ്പൊ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തികളുടെ ജീവചരിത്രമാണ് വിശുദ്ധ വേദപുസ്തകത്തില് ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കും ആത്മാവിന്റെ നിറവ് ആവശ്യമാണ്. എന്താണ് ആത്മാവിന്റെ നിറവ് എന്നുള്ളത്? നമുക്കറിയാം, നാം വിശുദ്ധ മാമോദീസ സ്വീകരിച്ച നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. യേശുവിൽ വിശ്വസിച്ച് മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തികളിലേക്കും പരിശുദ്ധ മൂറോൻ അഭിഷേകത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് നാം നിറയുക എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിന്റെ പ്രതീകങ്ങളായി നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളാണ്: ഒന്ന് വെള്ളം, മറ്റൊന്ന് എണ്ണ. ഒരു കുപ്പിയിൽ പകുതി എണ്ണയുള്ളെങ്കിൽ ബാക്കി എണ്ണ കൂടെ ഒഴിച്ച് നിറയ്ക്കാം. പകുതി വെള്ളം മാത്രമേ ഉള്ളൂവെങ്കിൽ ബാക്കി വെള്ളം കൂടെ ഒഴിച്ച് നിറയ്ക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു വെള്ളമോ എണ്ണയോ ഒന്നുമല്ല, അത് കേവലം പ്രതീകങ്ങൾ മാത്രമാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ട് എങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ വ്യക്തിയെ കൊണ്ട് നമ്മുടെ ജീവിതം നിറയ്ക്കുന്നത്? അതിനേറ്റവും നല്ല ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുവാനായിട്ടുള്ളത്, നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരികയാണെങ്കിൽ നാം അതിഥിയെ ആദ്യമായി സിറ്റ് ഔട്ടിലേക്ക് ആനയിക്കും. അവിടെ ഇരുന്ന് കുശലങ്ങൾ നമ്മൾ സംസാരിക്കും. എന്നാൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അതിഥിയാണെങ്കിൽ വീണ്ടും വീടിനകത്തേക്ക് നമ്മുടെ ലിവിംഗ് റൂമിലേക്ക് ക്ഷണിച്ച് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഏറെ സന്തോഷപൂർവ്വം നമ്മൾ ആ വ്യക്തിയോട് സംസാരിക്കും. എന്നാൽ ആ വന്ന അതിഥി ഇപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടിലും ലിവിംഗ് റൂമിലും മാത്രമേ നിറഞ്ഞിട്ടുള്ളൂ. വീടിന്റെ മറ്റു മുറികളിലേക്കൊന്നും ആ അതിഥിയെ നമ്മൾ പ്രവേശിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അതിഥി വീട്ടിൽ നിറഞ്ഞിട്ടില്ല. നാം പറയുക, ആ വ്യക്തിയോട് പറയുക, ഈ വീട് താങ്കളുടെ വീടാണ്, എല്ലാ മുറികളിലേക്കും വന്നാലും എന്റെ വീട് താങ്കളുടെ വീടാണ്, എന്റെ വീടിലെ എല്ലാ മുറികളിലേക്കും താങ്കൾ കടന്നു വന്നാലും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നമ്മുടെ ബെഡ്റൂമിലേക്കും നമ്മുടെ കിച്ചണിലേക്കും നമ്മുടെ സ്റ്റഡി റൂമിലേക്കും എല്ലാ മുറികളിലൂടെയും കയറ്റി ഇറക്കിക്കൊണ്ട് വരുമ്പോൾ ആ വ്യക്തി വീട് മുഴുവൻ നിറയും. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു എങ്കിലും അദ്ദേഹത്തെ ഏതോ ഒരു മൂലയിൽ നമ്മൾ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. എന്റെ ജീവിതത്തിന്റെ മറ്റു മണ്ഡലങ്ങളിലേക്കൊന്നും പ്രവേശിപ്പിക്കുവാനായിട്ട് നമ്മൾ അനുവദിച്ചിട്ടില്ല. മറിച്ച് അദ്ദേഹത്തെ, പരിശുദ്ധാത്മാവിനെ ഒരു ചെറിയ മേഖലയിൽ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് മറ്റെല്ലാ മേഖലകളും നാം തന്നെ കൈയാളുകയാണ്. അതുകൊണ്ടാണ് നമ്മിൽ പരിശുദ്ധാത്മാവ് നിറയാത്തത്. അപ്പോൾ ആത്മനിറവെന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഭരണത്തിനും നിയന്ത്രണത്തിനുമായി ഒരു വ്യക്തി സമർപ്പിക്കുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ആത്മീയ അനുഭവത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കുമെന്ന് അവിടെ വിശദീകരിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്തയിൽ നാം പലപ്പോഴും ആത്മനിറവിനെ എതിർക്കുവാനുള്ളൊരു കാരണം ഇതാണ്, ആത്മാവ് നിറഞ്ഞവർ എങ്ങനെ ഇരിക്കും? നമ്മുടെയൊക്കെ ചിന്തയിൽ അവരൊക്കെ വലിയ ബഹളം വെച്ച് എപ്പോഴും ബോധമില്ലാതെ, സ്ഥലകാല ബോധമില്ലാതെ, അവിടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ നടക്കുന്ന വ്യക്തികളെയൊക്കെയാണ് നമ്മൾ ആത്മാവ് നിറഞ്ഞവരെന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല. ആത്മാവ് നിറഞ്ഞവർ എങ്ങനെ ഇരിക്കുമെന്ന് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും. ആത്മാവ് നിറഞ്ഞവർ തമ്മിൽ സംസാരിക്കും, നമ്മൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞതുപോലെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും നമ്മൾ തമ്മിൽ സംസാരിക്കാറുണ്ടോ? നാം സംസാരിക്കുമ്പോൾ സങ്കീർത്തനം പറയാറുണ്ടോ? ഒരിക്കലും അമ്മച്ചി വേറെ അമ്മച്ചിയോട് പറഞ്ഞു, അത് ചെന്ന് സംസാരിക്കുന്ന ഇങ്ങനെയാണ്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അപ്പൊ മറ്റേ അമ്മച്ചി ചോദിച്ചു, നീ എന്താണ് ഈ സങ്കീർത്തനം പറയുന്നത്? ഇത് പറഞ്ഞു, ഒരച്ഛൻ പറഞ്ഞു ആത്മാവ് നിറഞ്ഞവർ സങ്കീർത്തനം പറയുമെന്ന്. എന്നാൽ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ആത്മാവ് നിറഞ്ഞവർ സങ്കീർത്തനം ചൊല്ലുമെന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ എന്താണ് സങ്കീർത്തനം? നമ്മൾ വായിക്കുമ്പോൾ, സങ്കീർത്തനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സമാധാനമുണ്ടാകും, നമുക്കൊരു പ്രത്യാശയുണ്ടാകും, പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകും, വിശുദ്ധീകരണത്തിന്റെ അതിയായ വാഞ്ചയുണ്ടാകും. ഇതാണ് സങ്കീർത്തനം. അങ്ങനെയെങ്കിൽ ആത്മാവ് നിറഞ്ഞ ഒരു വ്യക്തി വേറൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ കേൾക്കുന്ന വ്യക്തിക്ക് ആശ്വാസവും സമാധാനവും പ്രത്യാശയും പാപത്തെക്കുറിച്ചുള്ള ബോധവും ഒക്കെ ഉണ്ടാകുന്നുവെങ്കിൽ ആ പറയുന്ന വ്യക്തി പറഞ്ഞതൊക്കെ സങ്കീർത്തനമാണ്, പറയുന്നതൊക്കെ സങ്കീർത്തനമാണ്. നമുക്ക് മറ്റുള്ളവരോട് പറയുന്ന വാക്കുകൾ അവർ കേൾക്കുമ്പോൾ അവർക്ക് ആശ്വാസവും സമാധാനവും കിട്ടുന്നുണ്ടെങ്കിൽ നാം പറയുന്ന വാക്കുകൾ സങ്കീർത്തനം തന്നെ. അതിന്റെ പിന്നിൽ പരിശുദ്ധാത്മാവാണ് ഉള്ളത്. നാം പറയും, ചെറിയൊരു വാക്കായിരിക്കാം, ദൈവം നിന്നെ സഹായിക്കട്ടെ, ദൈവം നിനക്ക് ആശ്വാസം തരട്ടെ എന്നൊക്കെ ആയിരിക്കാം പറഞ്ഞത്. പക്ഷെ ആ പറഞ്ഞ വാക്കിനുള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കേൾക്കുന്ന വ്യക്തിക്കത് ആശ്വാസമായും സമാധാനമായും ഒക്കെ അനുഭവപ്പെട്ടപ്പോൾ നാം പറഞ്ഞ വാക്ക് സങ്കീർത്തനമാണ്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കുന്നു. അതാണ് ആത്മനിറവിന്റെ 1-ാമത്തെ ലക്ഷണം. അത് കഴിഞ്ഞ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും. പാട്ടുപാടുന്നത് വായിൽ നിന്നല്ല, പിന്നെ ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയത്തിൽ നിന്നാണ് പാട്ട് വരേണ്ടത്. ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന പാട്ട് വായിലൂടെ വന്നുകൊള്ളട്ടെ, വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഹൃദയത്തിനകത്തൊരു പാട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. ആ പാട്ട് ഒരിക്കലും നിലച്ചു പോകാനിടയാകരുത്. ഏത് സങ്കടങ്ങളിലൂടെ കടന്നുപോയാലും, രോഗത്തിലൂടെ കടന്നുപോയാലും, പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും, കോവിഡ് മഹാവാധി പോലെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയാലും, നമ്മുടെ ഹൃദയത്തിനകത്തെ ആ സന്തോഷത്തിന്റെ പാട്ട് ഒരിക്കലും നിലച്ചു പോകരുത്. അപ്പോസ്തല പ്രവൃത്തികൾ 16:25 നാം വായിക്കുന്നു, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു. ഇതെവിടെയാണ് സംഭവിക്കുന്നത്? ഫിലിപ്പിയയിലെ കാരാഗ്രഹത്തിൽ നടക്കുന്ന സംഭവമാണ്. യേശുവിന്റെ സുവിശേഷം ഫിലിപ്പിയയിൽ അറിയിച്ചതിന് പൗലോസിനെയും ശീലാസിനെയും അധികാരികൾ പിടികൂടി അവരെ 39 തവണ കോലുകൊണ്ട് പുറത്തടിച്ചു. ശരീരമെല്ലാം പൊട്ടിക്കീറിയിരിക്കുകയാണ്. നീരി വന്ന് വിങ്ങി വീർത്തിരിക്കുന്ന വേദനാജനകമായ അനുഭവം. കാലുകൾ ആമത്തിലിട്ട് പൂട്ടി, തടവറയിലേക്ക് തള്ളി. നാളെ വിചാരണയുണ്ട്. അവർക്ക് ആ തടവറയിൽ കിടന്ന് കരയേണ്ടതാണ്. അയ്യോ കർത്താവേ, നിനക്ക് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട്, നിനക്ക് വേണ്ടി ജീവിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കല്ലൊക്കെയാണല്ലോ കിട്ടിയത്. ഇത്ര കഠിന വേദനയിലൂടെ ഞങ്ങൾ കടന്നുപോയപ്പോൾ നീ എവിടെയാ കർത്താവേ എന്നൊക്കെ നിരാശയോടെ ചോദിക്കേണ്ടവരാണ്. പക്ഷെ അവർ അർദ്ധരാത്രിക്ക് പ്രാർത്ഥിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു. എന്താണെന്ന് അറിയാമോ? ഒരു 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 അടിപ്പടലുകൾക്കോ അല്ലെങ്കിൽ ഒരു ഒരു കോലുകൊണ്ടുള്ള അടികൾക്കോ വിലങ്ങുകൾക്കോ തകർക്കാൻ കഴിയാത്ത ഒരു വലിയ സന്തോഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവ് നൽകിയ സന്തോഷത്തിന്റെ ആ വലിയ അനുഭവത്തിലാണ് അവർ അർദ്ധരാത്രിക്ക് പ്രാർത്ഥിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചത്. അപ്പൊ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ ജീവിതത്തിന്റെ രാത്രികളിൽ, ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ ഏത് ദുഃഖം വന്നാലും എപ്പോഴും പ്രാർത്ഥിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കും. അതാണ് രണ്ടാമത്തെ ലക്ഷണം. മൂന്നാമതായി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരുടെ ലക്ഷണമായി നമ്മൾ കാണുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവും ആയവന് എല്ലായ്പ്പോഴും എല്ലാത്തിനും വേണ്ടിയും സ്തോത്രം ചെയ്യുകയും അവർ എല്ലായ്പ്പോഴും ഏത് സമയത്തും എല്ലാത്തിനും വേണ്ടിയും ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടായിരിക്കും. എന്റെ കർത്താവ് ചെയ്തതൊക്കെ നല്ലതാണ്, എന്റെ ദൈവമേ നിനക്ക് സ്തോത്രമെന്ന ഹൃദയത്തിൽ പറയും. പുറമേ ഉരുവിടുന്ന സ്തോത്രത്തെക്കാൾ ഹൃദയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ആ വലിയ ആനന്ദത്തിന്റെയും സ്തുതിയുടെയും അനുഭവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ആത്മനിറവിന്റെ ജീവിതം. ഇതുപോലെ ജീവിതം നമുക്കും ആവശ്യമാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നിരാശപ്പെട്ടും ഭാരപ്പെട്ടും സങ്കടപ്പെട്ടും ഒക്കെ ജീവിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ ഒരു വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസം കിട്ടണം, നമ്മുടെ ഹൃദയത്തിൽ ആനന്ദത്തിന്റെ പാട്ടപ്പടം ഉയരണം, ഏത് സങ്കടം വന്നാലും ദൈവമേ സ്തോത്രമെന്ന് പറയുവാൻ നമുക്ക് ഇടയാകണം. ഇതാണ് ആത്മനിറവിന്റെ ജീവിതം. ഇതെങ്ങനെ സാധ്യമായി തീരും? ഇത് നമുക്ക് എങ്ങനെ പ്രാപിക്കുവാൻ കഴിയുമെന്ന് തിരുവചനം വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്. ഒന്നാമതായി വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 11:11 ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ്. അവിടെ യേശു പറയുന്നു, ലൂക്കോസ് 11:11 പറയുന്നു, നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പൻ ചോദിച്ചാൽ പകരം കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേടിനെ കൊടുക്കുമോ? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ഈ ഭൂമിയിലെ ദോഷികളായ അപ്പന്മാർ അവരുടെ മക്കൾക്ക് ഏറ്റവും നല്ല ദാനമാണ് കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ നമുക്കൊരപ്പനുണ്ട്, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ദാനം കൊടുക്കാനായിട്ട് തയ്യാറാണ്. ഏറ്റവും നല്ല ദാനത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. പലപ്പോഴും നാം പ്രാർത്ഥനയ്ക്കാ ദിവസം ചെല്ലുമ്പോൾ ഈ ലോകത്തിലെ കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതൊക്കെ തരാൻ ദൈവത്തിന് ഇഷ്ടമാണ്, പക്ഷെ അതൊക്കെ മേടിച്ചുകൊണ്ട് പോകുമ്പോഴും ദൈവത്തിന് സങ്കടമുണ്ട്. അയ്യോ, എന്റെ മക്കൾക്ക് ഏറ്റവും വില കൂടിയൊരു ദാനപ്പെടി ഇരിപ്പുണ്ട്, എന്തുകൊണ്ടാണ് ഇവരാരും അത് ചോദിക്കാത്തത്? അവർ കൊടുക്കാനായിട്ടാണ് വെച്ചിരിക്കുന്നത്, എന്നിട്ടും എന്താണ് അവരാരും ചോദിക്കാത്തത്? ചോദിക്കുന്നവർക്ക് അധികമായി ഞാൻ കൊടുക്കും എന്ന് പറയുന്ന ഒരു ദാനമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത് ചോദിക്കുന്നവർക്ക് മാത്രമാണ്. ചോദിക്കണം, യാചിക്കണം, അന്വേഷിക്കണം. പരിശുദ്ധാത്മാവിനുവിടെ ആഴമായൊരു ദാഹമുണ്ടാകണം. ഒരാഴമായ ദാഹത്തോടെ ചോദിക്കണം, എന്റെ അപ്പ എനിക്ക് പരിശുദ്ധാത്മാവിനെ നീ നൽകിയിട്ടുണ്ട്, അത് പോരാ, കൂടുതലായി നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുവാൻ ഇടയാകണം. യേശു പറയുന്നില്ലേ, ഗിരിപ്രഭാഷി പറയുന്നില്ലേ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളത്. ആരാണ് ആത്മാവിൽ ദരിദ്രരായവർ? പലപ്പോഴും നമ്മുടെ ഒരു ചിന്ത ആത്മാവില്ലാത്തവനെന്നാ, ഒരാത്മീയത ഇല്ലാത്തവനെന്നാ, പള്ളി പോകാത്തവനും പ്രാർത്ഥിക്കാത്തവനും ഒക്കെയാണ് ആത്മാവിൽ ദരിദ്രനെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. അതല്ല, ആത്മാവിൽ ദരിദ്രനെന്ന് പറഞ്ഞാൽ ആത്മാവുള്ളവൻ തന്നെയാണ്. പക്ഷെ എത്ര ആത്മാവിനെ കിട്ടിയിട്ടും ഈ വ്യക്തി പിന്നെയും പിന്നെ ദൈവത്തോട് പറയും, അയ്യോ എനിക്ക് ഇനിയും ആത്മാവിനെ തരണേ, എനിക്ക് കൂടുതലായി ആത്മാവിനെ തരണമേ. എത്ര ആത്മാവിനെ പകർന്നു കൊടുത്താലും അത് പോരാ 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 എന്ന് പറഞ്ഞ് വീണ്ടും ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ് ആത്മാവ് ദരിദ്രൻ. അവൻ എത്ര കൊടുത്താലും പിന്നെയും പിന്നെ യാചിച്ചുകൊണ്ടിരിക്കും. യേശു പറയും, നീ അഭാഗ്യവാൻ, നിനക്ക് സ്വർഗരാജ്യം നാം തരാം. എന്താ സ്വർഗരാജ്യം? ആത്മാവിന്റെ നിറവാണ് സ്വർഗരാജ്യം. ആത്മാവിൽ നിറഞ്ഞു കവിയുന്നതാണ് സ്വർഗരാജ്യ അനുഭവം. അത് നിനക്കാണ് തരാൻ ദൈവം ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കൂടുതലായി തരണമെന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്ന ഏതു മക്കൾക്കും സ്വർഗത്തിലെ അപ്പൻ തന്റെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാൻ ഒരുക്കമാണ്. രണ്ടാമതായി യേശു പറയുന്ന മറ്റൊരു വാക്യം വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 7:37 വാക്യം. വിശുദ്ധ യോഹന്നാൻ 7:37, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്ന എല്ലാവരും എന്റെ അടുക്കൽ വരട്ടെ, ഇനി വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. ഇത് കൂടാരപ്പെരുന്നാളിന്റെ സമയത്താണ്. കൂടാരപ്പെരുന്നാൾ ധാരാളം ആളുകൾ അവിടെ വരുന്നുണ്ട്. അവർ ശീലോഹവും കുളത്തിൽ നിന്ന് അത് വെള്ളം, ഒരു കുളത്തിൽ വെള്ളം കോരിയെടുത്ത് അത് തലയിൽ വെച്ചുകൊണ്ട് ആ യെരുശലേം ദേവാലയത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണത്തിൽ അനേകർ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ യെശയ്യാവിന്റെ പുസ്തകത്തിൽ 12:12 നിന്ന് രക്ഷയുടെ ഉറവിൽ നിന്ന് ഞങ്ങൾ വെള്ളം കോരുമെന്ന് വിളിച്ചുകൊണ്ട്, ആർത്തു വിളിച്ചുകൊണ്ട് അവരെ പ്രദക്ഷിണത്തിൽ പങ്കുചേരുന്നു. ആ ജനത്തോട് യേശു പറയണം, ദാഹിക്കുന്ന എല്ലാവരും എന്റെ അടുക്കൽ വരട്ടെ, എന്നി വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അടുത്ത വാക്യം പറയുകയാണ്, ഇത് തന്നെ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് യേശു പറഞ്ഞത്. ദാഹിക്കുക, ദാഹത്തോടെ വരണം. വെറുതെ വന്നാൽ കൊടുക്കുന്ന അല്ലി വെള്ളം, ദാഹത്തോടെ വരണം. എന്ത് ദാഹമാണ്? മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. വിഷത്തിന്റെ കായൊക്കെ തിന്നു കഴിഞ്ഞിട്ട് അല്പം വെള്ളത്തിന് വേണ്ടി പാഞ്ഞോടുന്ന മാൻ ഈ വെള്ളം കിട്ടിയില്ലെങ്കിൽ, കുടിച്ചില്ലെങ്കിൽ ചത്തുപോകും. അത്ര ദാഹത്തോട് ആ മാൻ ഓടുന്നു. അതുപോലൊരു ദാഹമുണ്ടോ ദൈവത്തോട്? ദൈവത്തോട് ദാഹമുണ്ടോ? അല്പം വെള്ളം കിട്ടിയേ കുടിച്ചേക്കാം, എല്ലാരും കുടിച്ചെങ്കിൽ ഞാനും കുടിച്ചേക്കാം എന്നൊരു ചിന്തയാണോ? അത് ദൈവമേ എനിക്ക് നിനക്ക് വേണ്ടി ഒരു ദാഹം എനിക്കുണ്ട്. പരിശുദ്ധാത്മാവിൻ, നിനക്ക് വേണ്ടി ഒരു ദാഹം എനിക്കുണ്ട്. എന്നെ പരിശുദ്ധാത്മാവിൻ നിറയ്ക്കണമേ എന്നുള്ള ആഴമായ ദാഹത്തോടെ ചോദിക്കുന്നവർക്ക് ദൈവം ഒരു കുടം വെള്ളമല്ല, ഒരു ഗ്ലാസ് വെള്ളമല്ല, ഒരു നദി കൊടുക്കുമെന്ന് പറയും. നിറഞ്ഞു കവിയുന്ന ഒരു നദി നിനക്ക് തരാം. ആ നദിയുടെ പേരാണ് ആത്മാവിന്റെ നിറവ് എന്നുള്ളത്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ചോദിക്കണം. എങ്ങനെ ചോദിക്കണം? ആഴമായ ദാഹത്തോടെ ചോദിക്കുന്നവർക്ക് ദൈവം നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ നൽകും. മൂന്നാമത് ഒരു വേദഭാഗം കൂടെ പറയട്ടെ. എസ്എക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 47 ആരംഭിക്കുമ്പോൾ അവിടെ ദർശനമുണ്ട്. ആ ദർശനം ഇങ്ങനെയാണ്: ദേവാലയത്തിന്റെ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനത്തു നിന്ന് അല്പം വെള്ളം ഒലിച്ചിറങ്ങി. അത് പ്രവാചകനെ അതിൽ കൂടെ നടത്തുകയാണ്. ആ വെള്ളം പൊങ്ങി പ്രവാചകന്റെ നരിയാണിയോളം കാലിന്റെ പുഴ വരെ വെള്ളം പൊങ്ങി. പിന്നെ മുട്ടറ്റം വെള്ളം പൊങ്ങി, അരയറ്റം വെള്ളം പൊങ്ങി. ഒടുവിൽ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത നദിയായി തീർന്നു. ആത്മനിറവിന്റെ വിവിധ തലങ്ങളെ കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത്. പരിശുദ്ധ മാമോദീസായിലൂടെ എല്ലാവരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെങ്കിലും ഇന്ന് ആ പ്രാപിച്ച പരിശുദ്ധാത്മാവിന്റെ വെള്ളം പലരിലും വറ്റി തുടങ്ങിയിരിക്കുന്നു. പലരും വരണ്ട നിലത്തായിരുന്നു ജീവിക്കുന്നത്. ചില വ്യക്തികളിൽ പരിശുദ്ധാത്മാവിന്റെ വെള്ളം നരിയാണിയുള്ള കാലിന്റെ കുഴ വരെ പൊങ്ങിയിട്ടുണ്ട്. അത് പറയുകയാണ്, ഇത്രയൊക്കെ വെള്ളം, ഇത്രയൊക്കെ ആത്മീയത മതി, അധികം ആത്മീയതയൊന്നും വേണ്ട, ഞായറാഴ്ച പള്ളി പോകണം, ഉള്ള ചില്ലറയൊക്കെ പള്ളി കൊണ്ടിടണം, പള്ളി കൊടുക്കണം, മാസവരി കൊടുക്കണം, പിന്നെ ചത്ത് കിടഞ്ഞ് കുഴിച്ചിടാൻ ഒരു കല്ലറ ബുക്ക് ചെയ്യണം, അത്രയും മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അതൊന്നും ആത്മീയതയല്ല. അത് കഴിഞ്ഞ് അല്പം കൂടെ ആത്മീയതയുള്ളവനാണ് മുത്തറ്റം വെള്ളം പൊങ്ങിയവൻ. മുത്തറ്റം വെള്ളത്തിൽ പോകുന്നവൻ പറയുകയാണ്, ഏതായാലും നരിയാണിയോളം വെള്ളത്തോളം പോകുന്നവനേക്കാൾ ഭേദമാണല്ലോ ഞാനും. അതും ആത്മീയതയല്ല. അത് കഴിഞ്ഞ് വീണ്ടും ഉണ്ട് അരയറ്റം വെള്ളം. പിന്നെ ഉണ്ട് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത നദിപോലൊരു ആത്മീയതയുണ്ട്. ഈ നരിയാണിയോളം വെള്ളത്തിലും മുത്തറ്റം വെള്ളത്തിലും അരയറ്റം വെള്ളത്തിലും ഒക്കെ നടക്കുന്നവൻ അവനങ്ങ് നടക്കുക. ദൈവം നടത്തുകയല്ല, പിന്നെ അവനങ്ങ് നടക്കുകയാണ്. എനിക്ക് എങ്ങോട്ട് പോകണം, ഞാൻ അങ്ങോട്ട് പോകും. വെള്ളം പൊങ്ങുംതോറും ഓളങ്ങളൽപ്പം എന്നെ തള്ളുന്നുണ്ടെങ്കിലും ഞാൻ അതൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് എന്റെ ഇഷ്ടം പോലെ ഞാൻ അങ്ങ് നടക്കും. പക്ഷേ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത നദിയിൽ ഞാൻ നടക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല, കാരണം എന്റെ കാല് നിലത്ത് മുട്ടുന്നില്ല. പിന്നെ ഞാനെന്ത് ചെയ്ത, ഓളങ്ങളുടെ മുകളിലേക്ക് കിടന്നു കൊടുത്തപ്പോൾ ഓളങ്ങൾ എന്നെ എടുത്തുകൊണ്ട് ഓളങ്ങൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് എന്നെ കൊണ്ടുപോയി. ഒഴുക്കനുസരിച്ച് ഞാൻ പോവുകയാണ്, ഞാനല്ല പോകുന്നത്, പിന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോവുകയാണ്. ഇതാണ് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത നദി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിയന്ത്രിതമായ ജീവിതത്തിന്റെ പേരാണ് ആത്മനിറവിന്റെ ജീവിതം. നമ്മുടെ സ്വന്തം ഇഷ്ടം പോലല്ല, സ്വന്തം ഇഷ്ടങ്ങളല്ല. ദൈവമേ, നിന്റെ ഇഷ്ടം എന്താ? നീ എന്നതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഇവിടുത്തെ വഴിയിലൂടെ നടത്തണമേ എന്ന് പറയുന്ന ഒരു യാത്രയാണ് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു നദിയുടെ ഒരു യാത്ര എന്നുള്ളത്. ഇതാണ് യേശു നിക്കോദിമോസിനോട് പറയുന്നത്. നിക്കോദിമോസിനോട് യേശു പറയാണ്, ആത്മാവ് ജനിച്ചവനെ കുറിച്ച് ഞാൻ നിന്നോട് പറയാം, അതെങ്ങനെയാണ്? കാറ്റ് ഇഷ്ടമുള്ളിടത്തെ കൂതും, അതെവിടുന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല, ഒരു ശബ്ദം മാത്രം നീ കേൾക്കും. അതാണ് ആത്മാവ് ജനിച്ചവന്റെ അവസ്ഥ എന്ന് പറഞ്ഞത്. ഒരു കാറ്റ് എടുത്തോണ്ട് പോവുകയാണ്, ഒരു അപ്പൂപ്പം താടി പോലെ നീ നിന്ന് കൊടുത്താൽ മതി, കാറ്റ് നിന്നെ നിനക്ക് ഇഷ്ടമുള്ളിടത്തെ അവിടെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നിടത്തേക്ക് എടുത്തുകൊണ്ട് പോകും. എന്ത് ഇഷ്ടമല്ല, പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം. ആത്മനിറവിന്റെ ജീവിതം ദൈവത്തിന്റെ വിശുദ്ധന്മാരെല്ലാം നയിച്ചവരാണ്. കർത്താവ് ആത്മാവ് നിറഞ്ഞ് യോർദാൻ വിട്ടുപോയി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് വിളിച്ചു പറഞ്ഞു, പരിശുദ്ധ കന്യകമറിയ അമ്മ ആത്മാവിൽ നിറഞ്ഞവളായിരുന്നു. പരിശുദ്ധനായ പൗലോസ് ലീഗ് ആത്മാവിൽ നിറഞ്ഞു വിളിച്ചു പറഞ്ഞു. ആത്മാവിൽ നിറഞ്ഞ സ്ത്രീ പുരുഷന്മാരുടെ ചരിത്രമാണ് വേദപുസ്തകത്തിൽ എഴുതി വെച്ചതെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഞാനും നിങ്ങളും ആത്മാവ് നിറഞ്ഞവരായി തീരണം. ആത്മാവ് നിറഞ്ഞ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ആ ജീവിതത്തിലാണ് യഥാർത്ഥ വിശുദ്ധിയുള്ളത്. ഈ പരിശുദ്ധമായ നോമ്പിന്റെ നാളുകളിൽ ഇതിനെ ആത്മാവിൽ എന്നെ നിറയ്ക്കണമേ എന്നുള്ള ആഴമായ പ്രാർത്ഥന നമ്മിൽ ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കവിഞ്ഞ് ഏറ്റവും സാനന്ദത്തിന്റെ, ഏറ്റവും സന്തോഷത്തിന്റെ, ഏറ്റവും വിശുദ്ധിയുടെ ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ അവസരം എനിക്ക് ഒരുക്കി തന്ന എല്ലാ വൈദിക സെക്ടറോടും അപ്പോൾ തിരുമേനിയോടും ഭദ്രാസനത്തിന്റെ ഭാരവാഹികളോടും നിങ്ങളേവരോടുമുള്ള നന്ദിയും സ്നേഹവും അർഹിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ ഏറെ സ്നേഹമുള്ള വൈദിക ശ്രേഷ്ഠതയെ, തിരുവല്ലായി കടുത്ത തിരുമൂലപുരം മാർ ബസേലിയോസ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവക അംഗവും ബഹുമാനപ്പെട്ട രാജേഷ് കെ ജോണസിന്റെ സഹപാഠിയും കൂടിയായ പ്രിയപ്പെട്ട ജോൺ ചാക്കോ അച്ഛൻ, എഫ് എസ് ലേഖനത്തിലെ 6-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി, പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിഞ്ഞാൽ ആ നിറവിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന അടിസ്ഥാനപരമായ മാറ്റങ്ങളും അത് പ്രകടമാക്കുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുവാനുള്ള പ്രത്യേകമായ നിർദ്ദേശങ്ങളും ചേർത്തുവെച്ച് വിശുദ്ധ വേദപുസ്തകത്തിന്റെ വിവിധ ഭാഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ആത്മാർത്ഥമായി നല്ല വാക്കുകളിലൂടെ സംസാരിച്ചു. ക്രിസ്മസ് കാലഘട്ടത്തിൽ ഈ സന്തോഷം നമുക്കൊക്കെ ധന്യമായ ചിന്തകൾക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് പ്രധാനമായി നമ്മുടെ മനസ്സിലേക്ക് തെളിയുന്ന ചില ആശയങ്ങൾ, യേശുക്രിസ്തുവിൽ അളവറ്റ ആത്മീയ സമ്പത്തുകൾക്ക് ക്രിസ്തുവിനോട് ചേർക്കപ്പെടുന്നവരൊക്കെ അവകാശികളാണെങ്കിലും ആ ധനത്തെപ്പറ്റി ബോധ്യമില്ലാതെ കേവലം ഭിക്ഷാടകരെ പോലെ ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രം വ്യർത്ഥമായി സമ്പാദിക്കുമ്പോൾ അവരെ ഉപദേശിക്കുകയും അവരെ ജീവിതത്തിൽ ആത്മീയ തലങ്ങളിലേക്ക് നിലനിർത്തുവാനും തക്കവണ്ണം ചില ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്ന ഒരു വേദഭാഗമാണ് എഫേസ്യ ലേഖനം. പ്രത്യേകിച്ച് സഭയെ പല വാക്കുകളിലൂടെ പല ദൃഷ്ടാന്തങ്ങളിലൂടെ ചിത്രീകരിക്കുന്നുണ്ട്. സഭയെ ശരീരമായും ദേവാലയമായും പ്രധാനപ്പെട്ട മർമ്മമായും പുതിയ മനുഷ്യനായും സഭയുടെ മണവാട്ടിയായും പടയാളിയായും ഒക്കെ ഈ ലേഖനത്തിൽ സാദൃശ്യപ്പെടുത്തുകയാണ്. അപ്പൊ അതൊരു വലിയ നമുക്ക് കാണുമ്പോൾ ചുരുക്കമായ അധ്യായങ്ങളെ ഉള്ളൂ എങ്കിൽ തന്നെ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്, ദേവാലയമാണ്, മർമ്മപ്രധാനമായ കാര്യമാണ്, സഭ പുതിയ മനുഷ്യനാണ്, ശാന്തയാണ്, പടയാളിയാണ്. ഇത്രയും വിഷയങ്ങൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ മധ്യത്തിലാണ് 18 മുതൽ 21 വരെ ഉള്ള വാക്യങ്ങളിൽ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിലൂടെ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുകയും അത് കഴിഞ്ഞിട്ടാണ് ഭാര്യാഭർത്തൃ ബന്ധത്തെ കുറിച്ച് പറയുന്ന വേദഭാഗം. യഥാർത്ഥത്തിൽ അച്ഛൻ ഓർമ്മപ്പെടുത്തിയത് നമ്മൾ ജീവിതത്തിന്റെ ഏതൊക്കെയോ നിമിഷങ്ങളിൽ നഷ്ടപ്പെടുത്തിയ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഒരു പുനർവിചിന്തനത്തിലൂടെ തിരികെ കൊണ്ടുവരുവാനും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം ഈ ലോകത്തിൽ സമ്മാനിക്കപ്പെടുന്നതിന്റെ ഉദ്ദേശം, ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്നൊരു വിഷയത്തിലേക്ക് അച്ഛൻ വിരൽ ചൂണ്ടുകയായിരുന്നു. എന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഹൗ ടു ലിവ് ഫോർ ഗോഡ് ഓർ ഹൗ ടു ഫൈറ്റ് ഫോർ ഗോഡ്, ഇതാണ് പിതാക്കന്മാർ ഈ ഒരു വേദഭാഗത്തിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. ക്രിസ്തുവിന് വേണ്ടി ഞാൻ എന്റെ ജീവിതത്തെ എങ്ങനെ സമർപ്പിക്കും, ക്രിസ്തുവിന് വേണ്ടി ഞാൻ എന്തൊക്കെ എന്റെ ജീവിതത്തിലൂടെ ചെയ്യും. നമ്മൾ നേരെ തിരിച്ച ഇന്നത്തെ പ്രിൻസിപ്പിൾ അല്ല, ക്രിസ്തുവിലൂടെ നമുക്ക് എന്തെല്ലാം ലഭിക്കും, ക്രിസ്തുവിനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ സാധിപ്പിച്ചെടുക്കാം. ഈ ചിന്തകൾക്ക് വ്യത്യസ്തമായി പൗലോസ് ലീഹ എഫേസ്യരോട് സംസാരിക്കുന്നത് നമുക്ക് എന്തൊക്കെ ക്രിസ്തുവിന് വേണ്ടി ചെയ്യാം. കാരണം ഈ ലോകത്തെ സുന്ദരമായ പ്രപഞ്ചത്തിൽ ഒരു ആയുസ് ജീവിക്കുക എന്നുള്ളത് ദൈവം നൽകുന്ന അനുഗ്രഹമാണ്, കൃപയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഗർഭത്തിൽ തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടവരെ കുറിച്ച് ശാന്തമായി ചിന്തിച്ചാൽ മാത്രം മതിയാകും. അല്ലെങ്കിൽ ഒരു വയസ്സാകുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടവരെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ ബോധ്യമാകും വലിയവനായ ദൈവം എത്രമാത്രം ദീർഘമായ കൃപയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് വാട്സപ്പിൽ വന്നൊരു വീഡിയോ, അതിനകത്ത് ഹൃദയം ശരീരത്തിൽ നിന്ന് എടുത്ത് മാറ്റി ഒരു ഓപ്പറേഷൻ ടേബിളിൽ ഒരു ട്രെയ്ക്കകത്ത് വെച്ചേക്കുക. അതിങ്ങനെ അതിന്റെ ഹൃദയം എടുപ്പ് അതിൽ നമുക്കിത് കണ്ടാൽ തന്നെ സങ്കടം തോന്നും. വളരെ ബദ്ധപ്പെട്ട് ആ ഹൃദയമെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക. ഹാർട്ട് ബീറ്റ് എത്ര എന്നൊക്കെ നോക്കാൻ നമുക്കറിയാം. അത് പൾസ് വെച്ചും പല പല അതിനുള്ള മീറ്റേഴ്സ് വെച്ചും ഒക്കെ കണ്ടുപിടിക്കും. പക്ഷെ ഇതിന്റെ ഉള്ളിലിരുന്ന് ചലിക്കുന്നതിനെ നമുക്ക് ചലിപ്പിക്കുവാൻ എത്രമാത്രം കഴിയുമെന്ന് ചോദിച്ചാൽ അത് ചലിപ്പിക്കാൻ കഴിയുന്ന ഒരാളെ ഉള്ളൂ, അത് ദൈവമാണ്. അതുകൊണ്ടാണ് എങ്ങനെയാ മരിച്ചെന്ന് ചോദിക്കുമ്പോൾ നമ്മളൊക്കെ ചിലത് പറയുന്ന കേൾക്കാം, ആ കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. പറയുമ്പം ആ വ്യക്തിയെ കുറിച്ച് ആ ഗ്രൂപ്പിനകത്ത് നമ്മുടെ കണ്ടോളൻസും അയക്കും. അതിനപ്പുറത്തോട്ട് ഈ ഹൃദയമെടുപ്പ് നിന്ന് ഇതുവരെ നിലനിർത്തിയ ആ ദൈവത്തെ നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. അതുകൊണ്ട് ഈ പുസ്തകത്തിലൂടെ ഈ ഒരു പ്രത്യേക വേദഭാഗത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് പ്രേയിങ് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് പ്രേയർ, നമുക്ക് പ്രാർത്ഥിക്കാനുള്ള മുഖാന്തരങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രേയിങ് അറ്റ് ഓൾ ടൈംസ്, എല്ലാ നിമിഷവും ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കാം. വാ കൊണ്ട് പറയുന്നതിനേക്കാൾ ഹൃദയം കൊണ്ട് പറയുക, അത് അച്ഛൻ പ്രസംഗം അധ്യയോമപ്പെടുത്തുകയും ചെയ്തു. പ്രേയിങ് ഇൻ ദ സ്പിരിറ്റ് എന്നൊരു വാക്ക് പറഞ്ഞു, ആത്മാവിൽ പ്രാർത്ഥിക്കണം. അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അച്ഛൻ വിശദമായിട്ട് പറഞ്ഞത്. പ്രേയിങ് ഇൻ ഡിപ്പെൻഡൻസ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, അതിന്റെ സ്വാധീനത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയെ മുന്നോട്ട് നയിക്കണം. പ്രേ അലേർട്ട്ലി വിത്ത് പെർസിവറൻസ്, നമുക്ക് എല്ലാം ലഭിക്കുമെന്നുള്ള ചിന്തയേക്കാൾ ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും തടസ്സങ്ങളെ മാറ്റുന്നത് ദൈവമാണെന്നുള്ള ചിന്തയിൽ നമ്മുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കാം. ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ, പ്രേ ഫോർ ഓൾ ദ സെയിൻസ് ബിക്കോസ് ദേ ആർ യുവർ ഫെലോ സോൾജിയേഴ്സ്. നമ്മൾ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് വല്ലതും കിട്ടാനാണ്. പക്ഷേ ഞാൻ എന്നെ തന്നെ വിലയിരുത്തിയപ്പോഴും പലരോട് ചോദിച്ചു ഈ ചോദ്യം, നിങ്ങൾ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല, വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കാറുണ്ട് നമുക്ക് വല്ലതും കിട്ടാൻ. ആ വിശുദ്ധന്മാരാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ പോരാളികളായി നമുക്ക് വേണ്ടി പടപൊരുതി നമ്മളെ സംരക്ഷിക്കുന്നത്. പ്രേ ഫോർ ദോസ് ഓൺ ദ ഫ്രണ്ട് ലൈൻസ് ഓഫ് മിനിസ്ട്രി, ആധ്യാത്മികതയിൽ നേതൃത്വം നൽകുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പുരോഹിതർ പറയുമ്പോൾ നമ്മളും പറയും, കുറച്ചൊക്കെ അച്ഛനും ഉണ്ടായിക്കോട്ടെ എന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അത് അവിടെ വച്ച് മാത്രം പറയാനുള്ളതല്ല. ദൈനംദിന പ്രാർത്ഥനയിൽ ആധ്യാത്മിക തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രേ ഫോർ യുവേഴ്സെൽസ് ആൻഡ് യുവർ ഫാമിലി ദറ്റ് യു വുഡ് ബി ബോൾഡ് ആൻഡ് ക്ലിയർ ഓൺ യുവർ വിറ്റ്നസ് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി ആണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്നുള്ള ബോധ്യമുണ്ടാകുവാൻ നമ്മൾ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സമർപ്പിക്കണം. ഈ പ്രാർത്ഥനകളൊന്നും അല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ നടക്കുന്നത്. കുർബാന കഴിയുമ്പോഴും നമ്മൾ വിശുദ്ധന്റെ ചിത്രത്തിന്റെ മുമ്പിൽ പോയി നിൽക്കും. എന്തിനാ? ആ ആഴ്ചത്തെ ചില കാര്യങ്ങൾ നടത്തി തരാൻ വേണ്ടിയാണ്. പക്ഷെ ദൈവത്തോട് നമുക്ക് അത്രയും പ്രാർത്ഥിക്കാനുള്ള ധൈര്യമില്ല. അപ്പൊ വിശുദ്ധന്മാർ നമ്മളുടെ ആ ഭടന്മാരായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ദൈവത്തോടുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാൻ, ഞാൻ എന്റെ ജീവിതം കൊണ്ട് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട ജോൺ ജാക്കോച്ചന്റെ അതിമനോഹരമായ പ്രസംഗത്തിനിടയായി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അച്ഛൻ അനുഗ്രഹിക്കപ്പെട്ടത് കൺവെൻഷൻ പ്രസംഗകൻ കൂടിയാണ്. അമേരിക്കയിലെ മലയാള സമൂഹത്തിന് പ്രകാരം അച്ഛന്റെ ശബ്ദം കേൾക്കുവാനിടയായതിൽ എന്റെ കൂടി ഒരു സ്നേഹിതനാണ് വളരെ സന്തോഷം. പ്രത്യേകമായിട്ട് അച്ഛനെ അറിയിച്ചുകൊണ്ട് അച്ഛന്റെ ശുശ്രൂഷകൾ കൂടുതൽ ധന്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
വളരെ നന്ദി അച്ഛാ. ഇപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് പ്രിയപ്പെട്ട നമ്മുടെ തമ്പാൻ വർഗീസ് അച്ഛനാണ്. മധ്യസ്ഥ പ്രാർത്ഥനകളുടെ പേരുകൾ ഇവ പ്രത്യേകമായിട്ട് വായിക്കുകയാണ്. ഒരു ഏലിയാമ്മ വർഗീസിനെ പ്രത്യേകമായിട്ട് ഓർക്കണം. അച്ചാമ്മ ദാനിയൽ, ഒരു ഷൈനി, അതുപോലെ അമ്മുക്കുട്ടി കോവിഡായിട്ട് ഇങ്ങനെ ചികിത്സയിലാണ്, ഓർക്കുക. അതുപോലെ ഇപ്പോഴൊരു പെൺകുട്ടി, ഒരു മോള് ഇപ്പോഴ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റി. ആ മോളെ ഞാൻ പേര് പ്രത്യേകിച്ച് പറയുന്നില്ല. ആ മോളെ ദൈവസന്നിധിയിൽ ഈ സമയത്ത് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പിന്നെ ഒരു ജോയ്, ഒരു സൂസൻ തോമസ്, അനി ജോയ്, റേച്ചൽ കറിയ, പി ജോർജ് കറിയ, ഡയോണ, റീന, പ്രിൻസ് ജോൺ, അതുപോലെ തന്നെ ലീലാമ്മ സാമുവൽ, മറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മൾ സാധാരണ ഓർക്കാറുള്ള പോലെ ജിമ്മി, രണ്ട് ജോയൽ, ആലീസ് ജോസഫ്, മറ്റേ ഇത്ര ആളുകളെ നമുക്ക് ഓർക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരെയൊക്കെ സൗഖ്യത്തിനും ആരോഗ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് പ്രിയപ്പെട്ട തമ്പാനച്ചനെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു.
താങ്ക് യു അച്ഛൻ. കൂടാതെ വർഗീസ് ചെറിയാൻ ന്യൂയോർക്കിൽ ജോന എന്ന ഒരു മകൻ, റോബി അമ്മുക്കുട്ടി എന്നിവര് ഹോസ്പിറ്റലായിരിക്കുന്നു. ഇവരൊക്കെയും പ്രത്യേകമായിട്ട് അവർക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുകയും അനുദിനം പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥ പിതാവാണ് ദൈവമേ, നല്ല പ്രഭാതത്തിനായിട്ട്, ഈ നല്ല മധ്യാഹ്നത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ പിതാവും ഞങ്ങൾ അവിടുത്തെ മക്കളും, അവിടുന്ന് ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ അവിടുത്തെ ജനവുമാകുന്നുവല്ലോ. കർത്താവേ, തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടും പരിപൂർണ സമർപ്പണത്തോടുകൂടി അടുത്തു വരുവാൻ തക്കവണ്ണം കാര്യങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പ്രകാരം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനും തിരുവചനം ശ്രവിക്കുവാനും ധ്യാനിപ്പാനും വിചിന്തനം ചെയ്യുവാൻ ഞങ്ങളെ അനുവദിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ആത്മനിറവിൽ ആത്മനിർവൃതിയിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾപ്പാനും ഈ നോമ്പുകാലം കൂടുതൽ ആത്മീകമായി ഞങ്ങൾക്ക് വളരുവാൻ തക്കവണ്ണം ഇന്ന് ഞങ്ങൾ കേട്ട വചനങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് വചനം സംസാരിച്ച അവിടുത്തെ അഭിഷിക്തനെയും ഈ ഗ്രൂപ്പിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും എല്ലാ വിശ്വാസ സമൂഹത്തെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനരും പലവിധത്തിലും കുറവുള്ളവരുമായി ഞങ്ങൾ നിന്റെ കരുണയ്ക്കായിട്ട് വീണ്ടും പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ നിറവിൽ നിന്ന് ഞങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ. അവിടുത്തെ ആത്മാവിൽ ഞങ്ങളെ നടത്തണമേ. ആത്മനദിയിൽ മുങ്ങിക്കുളിച്ച് ആത്മാവിന്റെ പ്രേരണയാൽ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിപ്പാന്റെ കോണം ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹേം ശുശ്രൂഷ രംഗങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കർത്താവേ, ഈ COVID-19 പാൻഡമിക്കിൽ ലോകം മുഴുവനും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, ആകാംക്ഷയിലൂടെ ആകുലതയിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് സ്നേഹവും സമാധാനവും സന്തോഷവും പരസ്പരം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം അവിടുന്ന് നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സുരക്ഷിതരായിട്ട് അവിടുന്ന് പരിപാലിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് കൂടെയുള്ളതിനാൽ ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് ഞങ്ങൾ നടത്തുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കുടുംബങ്ങളെയും വ്യക്തികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയുടെ ഇന്നത്തെ അവസ്ഥയിൽ കർത്താവിന്റെ തൃക്കരങ്ങൾ സഭയോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക സഭയെയും മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ക്ഷമാശന്മാരെയും വൈദ്യ വിദ്യാർത്ഥികളെയും സുവിശേഷ പ്രവർത്തകരെയും മിഷണറിമാരെയും ആത്മീക സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെയും അൽമായ നേതാക്കന്മാരെയും ഒക്കെ അതിനുമുണ്ടാകെ സമർപ്പിക്കുന്നു. അവിടുത്തെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ദാനം ചെയ്യണമേ. ആത്മാവിൽ നിറഞ്ഞ് പ്രവർത്തിപ്പാന്റെ കൊണ്ടും സഹായിക്കണമേ. ക്രൈസ്തവ ലോകം വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണല്ലോ കർത്താവേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, പീഡനങ്ങൾ, മർദ്ദനങ്ങൾ, ഉപദ്രവങ്ങൾ, അപമാനങ്ങളൊക്കെയും വർദ്ധിച്ചു വരുന്നു. കർത്താവേ, നിന്റെ ജനത്തെ നീ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. പൈശാചിക ശക്തികളോട് പോരാടുവാൻ തക്കവണ്ണം നിന്റെ ജനത്തെ നീ ആയുധം ധരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ജാതികൾ തങ്ങളുണ്ടാക്കിയ കുഴിയിൽ താണുപോകുവാൻ തക്കവണ്ണം നിന്റെ ജനം രക്ഷപ്പെടുവാൻ തക്കവണ്ണം നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, അനുദിനം നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് അനുനിമിഷം നിന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാന്റെ കൊണ്ടും സഹായിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ, ദമ്പതിമാർ, വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങൾ, വിവാഹിതരായിരിക്കുന്ന ദമ്പതിമാർ, സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇപ്പോൾ വിദ്യാഭ്യാസ രംഗം തന്നെ പലവിധമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ടോ കർത്താവേ. കുഞ്ഞുങ്ങൾക്ക് ശരിയായ വിധത്തിൽ പഠിക്കുവാൻ, സാധാരണഗതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുന്നു. അതിനൊക്കെയും കർത്താവ് വേഗത്തിൽ പരിഹാരമുണ്ടാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ COVID-19 ഈ പാൻഡമിക് സമ്പൂർണമായിട്ടും ഭൂമുഖത്ത് നിന്ന് മാറിപ്പോകുവാൻ തക്കവണ്ണം, അതിന് സമ്പൂർണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്യുവാൻ തക്കവണ്ണം നടക്കുന്ന എല്ലാ പരിശ്രമങ്ങളെയും വാഴ്ച അനുഗ്രഹിക്കണമേ കർത്താവ്. ആശുപത്രികളില് വെന്റിലേറ്ററിലായിരിക്കുന്നവര്, ക്വാറന്റീനിലായിരിക്കുന്നവര്, ഐസൊലേഷനിലായിരിക്കുന്നവര്, ഒബ്സർവേഷനിലായിരിക്കുന്നവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെയൊക്കെ മാനസിക സംഘർഷങ്ങളെയും മരണഭീതിയെയും മാറ്റി കർത്താവ് പൂർണമായ സൗഖ്യവും ബലവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സസ്, തെറപ്പിസ്റ്റുകള്, എല്ലാ പാരാമെഡിക്കൽ മെഡിസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെയും അവരുടെ ശരീരത്തിന് ബലവും മനസ്സിന് ധൈര്യവും നൽകി ഭയം കൂടാതെ ശുശ്രൂഷിപ്പാൻ സഹായിക്കണമേ. കർത്താവേ, ഈ പാൻഡമിക്കിൽ മരണമടഞ്ഞിരിക്കുന്ന അനേക ആയിരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെയൊക്കെയും വേർപാടിന്റെ വേദനയിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കൾ, ജീവിത പങ്കാളികൾ നഷ്ടപ്പെട്ടവർ, സുഹൃത്തുക്കളും സഹോദരങ്ങളും ബന്ധുമിത്രാദികൾ നഷ്ടപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെയും ആശ്വാസവും ധൈര്യവും അവിടുന്ന് പകർന്നു കൊടുക്കണമേ. ദൈവമായ കർത്താവേ, ഗവൺമെന്റുകളും അതുപോലെ തന്നെ മറ്റ് ഏജൻസികളൊക്കെയും ചെയ്യുന്ന എല്ലാ സേവനങ്ങളെയും ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ. എല്ലാ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനെയും എല്ലാ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സിനെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെയൊക്കെയും പ്രവർത്തനങ്ങളിലൂടെ പൂർണമായ പ്രതിരോധം തീർത്ത് ഈ പാൻഡമിക്കിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൊണ്ടും സഹായിക്കുന്നു. ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന വാക്സിൻ പാർശ്വഫലങ്ങൾ കൂടാതെ മനുഷ്യരിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം, പ്രയോജനകരമായിട്ടത് പ്രവർത്തിപ്പാൻ തക്കവണ്ണം, എല്ലായിടത്തും എല്ലാവർക്കും ലഭ്യമാകുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം. കർത്താവേ, പ്രത്യേകമായിട്ട് ഈ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുതിയ ഒരു ഭരണ സംവിധാനത്തിലേക്കൊക്കെയും പോകുവാനായിട്ട് പോകുന്നല്ലോ. അവിടുത്തെ കൈകളിൽ നിയന്ത്രണം ഏറ്റെടുത്ത് ഈ രാജ്യം നാശോന്മുഖമായി പോകാതെ ഇതിന്റെ മൂല്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണമുള്ള സഹായങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭാരതത്തിൽ പലവിധമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർഷക സമരം നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. അവരുടെ അവകാശങ്ങൾ ലഭിക്കാൻ തക്കവണ്ണം, വലിയൊരു പ്രതിസന്ധി ഒഴിവാകുവാൻ തക്കവണ്ണം ഗവൺമെന്റുകൾ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയെ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായി ഇവിടെ പേര് പറയപ്പെട്ട പ്രിയപ്പെട്ടവരെയും, കൂടാതെ ഞങ്ങൾക്ക് പരിചയത്തിലും സ്നേഹത്തിലും ഒക്കെയുള്ള അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അവിടുത്തെ സഹായങ്ങൾ നൽകണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവ്, ഈ നോമ്പുകാലം ഞങ്ങൾക്ക് അനുതാപത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു കാലഘട്ടമായി രൂപാന്തരപ്പെടുത്തുകയും ഈ ക്രിസ്മസ് ഞങ്ങൾക്ക് കർത്താവിന്റെ തിരുപ്പിറവിയുടെ പൂർണമായി അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ആശുശ്രൂഷകളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കുവാൻ കണ്ണൂടെയാകുകയും ചെയ്യണമേ. അവിടുന്ന് ഞങ്ങളുടെ ഉള്ളിൽ ഇറങ്ങി വസിക്കുന്ന ഏറ്റവും ധന്യമായ അനുഭവമായി തിരുവാന്തര കണ്ണൂടെയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, എല്ലാവരെയും അടുത്ത കാര്യങ്ങളിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് വചനം പകർന്നു വന്ന പ്രിയ അച്ഛനെയും കുടുംബത്തെയും അച്ഛന്റെ ശുശ്രൂഷകളെയും അച്ഛന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂടുതലായിട്ട് അവിടെ അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും അനേകർക്ക് പ്രയോജനകരമായി അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ ആയി തിരുവാന്തരക്കാരുടെയാകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോകത്തെ മുഴുവൻ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ദൈവനാമത്തിൽ സകലരെയും ഒരുമിച്ച് നിർത്തി ദൈവാത്മാവിൽ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ എല്ലാ വാങ്ങിപ്പോയ വിശ്വാസികളുടെ ആത്മാക്കളെ അബ്രഹാമിയ മടികളിൽ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും അവരും നിനക്കും പിതാവിനും പരിശുദ്ധ ആയിരിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.
ദാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ സംബന്ധവും ആവാസവും ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളായും കുടുംബങ്ങളായും സംബന്ധിച്ചിട്ടുള്ള എല്ലാവരോടുകൂടിയും നാം ഓർത്ത് പ്രാർത്ഥിച്ചവരുടെ ആവശ്യങ്ങളോടുകൂടിയും നമ്മുടെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളോടുകൂടിയും ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച നേതൃത്വം നൽകിയ എല്ലാവർക്കോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കുമാറാകണമേ.
ആമേൻ. വളരെ അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും ആത്മാർത്ഥമായ സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു വന്യ ജോൺ ചാക്കോച്ചന്റെ. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിനെ പറ്റിയൊക്കെ വളരെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന വിധത്തിൽ മനോഹരമായ ഭാഷയിൽ അച്ഛന് അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണം നടത്തി. തുറന്നും അവസരമൊക്കെ ഉള്ളപ്പോഴൊക്കെ അച്ഛന്റെ നല്ല വാക്കുകൾ സാന്നിധ്യം ഈ പ്രാർത്ഥനയിൽ ഉണ്ടാകണമേ എന്ന് വളരെ വിനയത്തോട് അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ജോൺ ചാക്കോച്ചനോട് ഒരു സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതുപോലെ നേതൃത്വം നൽകുന്ന വന്നി മാമനച്ഛൻ, അതുപോലെ തന്നെ വന്നി ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട പ്രാർത്ഥിച്ച വന്നിയ തമ്പാൻ വർഗീസ് അച്ഛൻ, ഐ എസ് ബി പ്രകാശ് അച്ഛൻ, പ്രതി ബിജോയി അച്ഛൻ അച്ഛനാണ് നാട്ടിൽ നിന്ന് ഫോണുകളെ കണക്ട് ചെയ്ത് സഹായിക്കുന്നത്. പ്രിയ അനുമജന പരമര മാനേജരായിരിക്കുന്ന പ്രിയ ബിജോയി അച്ഛനോട് പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മനോഹരമായ ഗീതം ആലപിച്ച വന്നിയ പ്രിയപ്പെട്ട രാജനങ്ങൾ, അതുപോലെ തന്നെ സത്യ മാത്യു, എല്ലാവരുടെ സ്നേഹം അറിയിക്കുന്നു. ബൈബിൾ വായിച്ച കുഞ്ഞമ്മാമ മേരി ആന്റി, അതുപോലെ തന്നെ ഇതിന്റെ അർത്ഥ സ്റ്റേറ്റ് ചെറുതലി പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായ നോമ്പ് വീണ്ടും ആശ്വസിപ്പിക്കുന്നു. ദേവൻ ബ്രാൻഡ് എവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.